മത്തായി എഴുതിയ സുവിശേഷം 13. അന്ന് തന്നെ യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടൽ തീരത്തിരുന്നു. വമ്പിച്ച ജനസമൂഹം തനിക്ക് ചുറ്റും തിങ്ങിക്കൂടിയതുകൊണ്ട് അദ്ദേഹം ഒരു വഞ്ചിയിൽ കയറിയിരുന്നു. ജനമെല്ലാം കരയിൽ നിന്നു. അനന്തരം അദ്ദേഹം അവരോട് വളരെ കാര്യങ്ങൾ ഉപമകളിലൂടെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു,
ഒരു കൃഷിക്കാരൻ വിത്തു വിതയ്ക്കുവാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പക്ഷികൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് താഴ്ച കുറവായിരുന്നതുകൊണ്ട് അത് വേഗം മുളച്ചു വന്നു. എന്നാൽ സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടി, വേരില്ലാതിരുന്നതുകൊണ്ട് വേഗം കരിഞ്ഞുപോയി. മറ്റു ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, മുള്ളുകൾ വളർന്ന് ചെടികളെ ഞെരുക്കിക്കളഞ്ഞു. വേറെ ചിലത് നല്ല മണ്ണിൽ വീണു, 100, 60, 30 മേനി വിളവുണ്ടായി. ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്,
അങ്ങ് ജനങ്ങളോട് ഉപമകളിലൂടെ സംസാരിക്കുന്നത് എന്തുകൊണ്ട്
എന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു,
സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ അത് ലഭിച്ചിട്ടില്ല. ഉള്ളവന് അധികം ലഭിക്കും, അവന് സമൃദ്ധിയുണ്ടാകും. ഇല്ലാത്തവന്റെ പക്കൽ നിന്നോ അവനുള്ളതുകൂടി എടുത്തുകളയും. അവർ കാണുന്നുവെങ്കിലും കാണുന്നില്ല, അവർ കേൾക്കുന്നുവെങ്കിലും കേൾക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകളിലൂടെ സംസാരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും, എന്നാൽ ഒരിക്കലും ഗ്രഹിക്കയില്ല. നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും, എന്നാൽ ഒരിക്കലും മനസ്സിലാക്കുകയില്ല. ഈ ജനങ്ങളുടെ ഹൃദയം മരവിച്ചിരിക്കുന്നു, അവർ തങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുന്നതേയില്ല, അവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. അങ്ങനെയല്ലായിരുന്നെങ്കിൽ അവർ തങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും ചെയ്തിട്ട് മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സൗഖ്യമാക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ള യെശയ്യാവിന്റെ പ്രവചനം ഇവരിൽ നിറവേറിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും ചെവി കേൾക്കുന്നതുകൊണ്ടും അവ അനുഗ്രഹിക്കപ്പെട്ടവ. എന്തുകൊണ്ടെന്നാൽ അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചുവെങ്കിലും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് വിതയ്ക്കുന്നവന്റെ ഉപമയുടെ അർത്ഥം ശ്രദ്ധിക്കുവിൻ. ഒരാൾ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കുമ്പോൾ ദുഷ്ടൻ വന്ന് അയാളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വിതച്ച വിത്ത്. പാറസ്ഥലങ്ങളിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഉടൻ തന്നെ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മനുഷ്യനാണ്. എന്നാൽ അയാൾ വേരില്ലാത്തവനായതുകൊണ്ട് കുറച്ചുകാലത്തേക്ക് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. വചനം നിമിത്തം പ്രയാസമോ പീഡനമോ ഉണ്ടാകുമ്പോൾ അയാൾ വേഗം വീണുപോകുന്നു. മുള്ളുകൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരാൾ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ജീവിതത്തിലെ ആകുല ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും അതിനെ ഞെരിച്ച് ഫലശൂന്യമാക്കി തീർക്കുന്നതാണ്. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതാകട്ടെ വചനം കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവരത്രേ. അതിൽ നിന്നും 100, 60, 30 മേനി വിളവുണ്ടാകുന്നു.
യേശു അവരോട് മറ്റൊരു ഉപമ പറഞ്ഞു.
തന്റെ വയലിൽ നല്ല വിത്ത് വിതച്ച ഒരു മനുഷ്യനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. എന്നാൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് പൊയ്ക്കളഞ്ഞു. ഗോതമ്പ് മുളച്ചു വളർന്നപ്പോൾ കളയും കാണപ്പെട്ടു. ഉടമസ്ഥന്റെ വേലക്കാർ അയാളുടെ അടുക്കൽ വന്നിട്ട്, യജമാനനെ, അങ്ങ് നല്ല വിത്തല്ലയോ വയലിൽ വിതച്ചത്, പിന്നെ കളകൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതത്രേ, അയാൾ ഉത്തരം പറഞ്ഞു. വേലക്കാർ അയാളോട്, ഞങ്ങൾ ചെന്ന് അവ പറിച്ചു കൂട്ടട്ടെയോ എന്ന് ചോദിച്ചു. അയാൾ അവരോട് മറുപടി പറഞ്ഞു, വേണ്ട, കള പറിക്കുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം ഗോതമ്പും പിഴുതുകളഞ്ഞെന്ന് വരാം. വിളവെടുപ്പ് വരെ രണ്ടും ഒന്നിച്ചു വളരട്ടെ. അപ്പോൾ ഞാൻ കൊയ്ത്തുകാരോട് ആദ്യം കളകൾ ശേഖരിച്ച് ചുട്ടുകളയേണ്ടത് കറ്റകളാക്കി കെട്ടുവിൻ, പിന്നെ ഗോതമ്പ് ശേഖരിച്ച് എന്റെ കളപ്പുരയിലേക്ക് കൊണ്ടുവരുവിൻ എന്ന് പറയും.
അദ്ദേഹം അവരോട് മറ്റൊരു ഉപമ പറഞ്ഞു.
സ്വർഗരാജ്യം ഒരു കടുകുമണിയോട് സദൃശം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിൽ നട്ടു. അത് എല്ലാ വിത്തുകളിലും ചെറുതെങ്കിലും വളർച്ച പ്രാപിക്കുമ്പോൾ ഉദ്യാന സസ്യങ്ങളിൽ ഏറ്റവും വലുതായ ഒരു വൃക്ഷമായി തീരുകയും ആകാശത്തിലെ പക്ഷികൾ വന്ന് അതിന്റെ ശാഖകളിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു.
അദ്ദേഹം അവരോട് വേറൊരു ഉപമ പറഞ്ഞു.
സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അത് ഒരു സ്ത്രീ എടുത്ത് മൂന്നുപറ മാവിൽ അത് മുഴുവൻ പുളിച്ചു വരുന്നതുവരെ ചേർത്തുവച്ചു.
യേശു ജനക്കൂട്ടത്തോട് ഈ കാര്യങ്ങളെല്ലാം ഉപമകളിലൂടെയാണ് സംസാരിച്ചത്. ഉപമകളിലൂടെ അല്ലാതെ അദ്ദേഹം അവരോട് ഒരു കാര്യവും പറഞ്ഞില്ല.
ഉപമ സംസാരിക്കുവാൻ ഞാൻ എന്റെ വായ് തുറക്കും. ലോകാരംഭം മുതൽ ഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഉച്ചരിക്കും
എന്ന് പ്രവാചകനിലൂടെ അരുളിച്ചെയ്തിരുന്നത് ഇങ്ങനെ നിറവേറി. അനന്തരം അദ്ദേഹം ജനക്കൂട്ടത്തെ വിട്ട് വീട്ടിലേക്ക് പോയി. ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്,
വയലിലെ കളകളുടെ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണം
എന്ന് പറഞ്ഞു. അദ്ദേഹം ഉത്തരം പറഞ്ഞു,
നല്ല വിത്ത് വിതയ്ക്കുന്നത് മനുഷ്യപുത്രനാണ്, വയൽ ലോകമത്രേ. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരെ കുറിക്കുന്നു, കളകൾ ദുഷ്ടന്റെ പുത്രന്മാരാകുന്നു. അവയെ വിതയ്ക്കുന്ന ശത്രുവോ പിശാചു തന്നെ. വിളവെടുപ്പ് ലോകാവസാനം, കൊയ്ത്തുക ദൂതന്മാരുമാകുന്നു. കളകൾ പിഴുതെടുത്ത് തീയിൽ ചുട്ടുകളയുന്നത് പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ നിന്ന് പാപകാരണമായ എല്ലാറ്റിനെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും നീക്കിക്കളയും. അവർ അവരെ തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്വർഗരാജ്യം വയലിൽ മറഞ്ഞിരിക്കുന്ന നിധിയോട് സദൃശം. ഒരു മനുഷ്യൻ അത് കണ്ടെത്തിയിട്ട് മറച്ചുവെച്ചു. പിന്നെ ആഹ്ലാദത്തോടെ പോയി തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശം. അയാൾ വിലയേറിയ ഒരു രത്നം കണ്ടെത്തിയിട്ട് പോയി തന്റെ സർവസ്വവും വിറ്റ് അത് വാങ്ങി. എല്ലാ ഇനം മത്സ്യത്തെയും ശേഖരിക്കുവാൻ കടലിൽ ഇറക്കിയ വലയോടും സ്വർഗരാജ്യത്തെ ഉപമിക്കാം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയിലേക്ക് വലിച്ചു കയറ്റി. അവർ ഇരുന്ന് നല്ല മത്സ്യം കുട്ടകളിൽ ശേഖരിക്കുകയും കൊള്ളരുതാത്തവ എറിഞ്ഞുകളയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൂതന്മാർ വന്ന് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ചു തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗ്രഹിച്ചുവോ?
യേശു അവരോട് ചോദിച്ചു. അവർ ഉത്തരം പറഞ്ഞു. അദ്ദേഹം അവരോട്,
അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഓരോ വേദജ്ഞനും തന്റെ നിക്ഷേപങ്ങളിൽ നിന്ന് പഴയതും പുതിയതും എടുത്തുകൊടുക്കുന്ന ഒരു വീട്ടുടമസ്ഥന് തുല്യനാണ്
എന്ന് പറഞ്ഞു. ഈ ഉപമകൾ പറഞ്ഞതിനു ശേഷം യേശു അവിടെ നിന്ന് യാത്രയായി. അദ്ദേഹം സ്വന്തം നഗരത്തിലെത്തി പള്ളിയിൽ വെച്ച് ജനത്തെ ഉപദേശിച്ചു തുടങ്ങി. അവർ ആശ്ചര്യപ്പെട്ടു,
ഇയാൾക്ക് ഈ വിവേകവും അത്ഭുത ശക്തികളും എവിടെ നിന്ന് ലഭിച്ചു?
ഇയാളെ തച്ചന്റെ മകനല്ലേ? ഇയാളുടെ അമ്മയുടെ പേര് മറിയ എന്നല്ലേ? യാക്കോബ്, യോസഫ്, ശിമോൻ, യൂദ എന്നിവർ ഇയാളുടെ സഹോദരന്മാരല്ലേ? ഇയാളുടെ സഹോദരന്മാർ നമ്മോടൊപ്പം ഉണ്ടല്ലോ, പിന്നെ ഇയാൾക്ക് ഇതെല്ലാം എവിടെ നിന്ന് ലഭിച്ചു
എന്ന് അവർ ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ നേരെ അവർക്ക് ഇടർച്ചയുണ്ടായി. എന്നാൽ യേശു അവരോട്,
ഒരു പ്രവാചകന് സ്വന്തം പട്ടണത്തിലും സ്വന്തം ഭവനത്തിലും മാത്രമേ ആദരവ് ലഭിക്കാതിരിക്കുന്നുള്ളൂ
എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസ നിമിത്തം അദ്ദേഹം അവിടെ അധികം അടയാളങ്ങൾ പ്രവർത്തിച്ചില്ല.